ಆಕಾಶವಾಣಿ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ വ്യോമയാന രംഗത്തെ വിവിധ മേഖലകളിൽ വനിതകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കൽപ്പാത്തി രഥോത്സവം കണക്കിലെടുത്ത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഈ മാസം 20-ാം തീയതിയിലേക്ക് മാറ്റി. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് എറണാകുളത്ത് തുടക്കമായി. സ്കൂൾ കായികമേള ഒളിമ്പിക്സിലേക്കുള്ള ആദ്യ പടിയാണെന്ന് മേളയുടെ ബ്രാൻഡ് അംബാസിഡറും ഒളിമ്പിക് മെഡൽ ജേതാവുമായ PR ശ്രീകേഷ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത, 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ FC ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ വ്യോമയാന രംഗത്തെ വിവിധ മേഖലകളിൽ വനിതകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഈ രംഗത്തെ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ ഊർജ്ജം പകരുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. വ്യോമയാന രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകളുമായി രാഷ്ട്രപതി ഭവനിൽ സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി മുർമു. രാജ്യത്ത് കഴിഞ്ഞ വർഷം വാണിജ്യ ലൈസൻസ് ലഭിച്ച പൈലറ്റുമാരിൽ 18% സ്ത്രീകളാണെന്നും രാഷ്ട്രപതി എടുത്തു പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തീയതികളിൽ മാറ്റം. കൽപ്പാത്തി രഥോത്സവം കണക്കിലെടുത്താണ് ഈ മാസം 13 നിശ്ചയിച്ചിരുന്ന വോട്ടെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 20-ാം തീയതിയിലേക്ക് മാറ്റിയത്. തീയതി മാറ്റണമെന്ന് മുന്നണികൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. വോട്ടെടുപ്പ് തീയതി മാറ്റിയതിന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നതായി കൽപ്പാത്തി സംയുക്ത രഥോത്സവ കമ്മിറ്റി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും പ്രചാരണം ഊർജിതമാണ്. 13-ാണ് രണ്ടിടത്തും വോട്ടെടുപ്പ്. ഈ മാസം 11-ന് വൈകുന്നേരം പരസ്യ പ്രചാരണം അവസാനിക്കും. വോട്ടെണ്ണൽ 23-ന്. വയനാട്ടിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ 2-ാം ഘട്ട പ്രചാരണം തുടരുന്നു. ഇന്ന് സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയ പ്രിയങ്ക ഗാന്ധി വിവിധയിടങ്ങളിൽ യോഗങ്ങളിലും സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി ഇന്ന് മലപ്പുറം ജില്ലയിലെ ഏറനാട്ടാണ് പര്യടനം നടത്തിയത്. സത്യൻ മൊകേരിയുടെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ കൽപ്പറ്റയിലെത്തും. ഇന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സത്യൻ മൊകേരിക്കായി പ്രചാരണം നടത്തി. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഇന്ന് മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വയനാട് പനമരത്ത് നവ്യ ഹരിദാസിനായി പ്രചാരണം നടത്തി. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭിന്നശേഷിക്കാർക്കും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ അവസരം നൽകുന്ന ഹോം വോട്ടിംഗ് സംവിധാനത്തിന് തുടക്കമായി. മുൻകൂട്ടി അപേക്ഷിച്ച 868 പേർക്ക് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഹോം വോട്ടിംഗിന് സൌകര്യമൊരുക്കിയിട്ടുണ്ട്. ഒളിമ്പിക്സ് മാതൃകയിൽ കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഉദ്ഘാടനം മന്ത്രി V.ശിവൻകുട്ടി എറണാകുളത്ത് നിർവഹിച്ചു. മന്ത്രിയും ഒളിമ്പ്യൻ PR ശ്രീജേഷും ചേർന്ന് ദീപശിഖ തെളിയിച്ചു. സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം ചലച്ചിത്രതാരം മമ്മൂട്ടിയാണ് നിർവഹിച്ചത്. ഒളിമ്പിക്സ് എന്ന സ്വപ്നത്തിലേക്കുള്ള ആദ്യ പടിയാണ് സ്കൂൾ കായികമേളയെന്ന് മേളയുടെ ബ്രാൻഡ് അംബാസിഡറും 2 തവണ ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ PR ശ്രീജേഷ് പറഞ്ഞു.
ഒളിമ്പിക്സ് എന്ന സ്വപ്നത്തിലേക്കുള്ള ആദ്യ പടിയാണ് നിങ്ങൾക്ക് ഈ കായികമേള. അതിലേക്ക് എത്തിപ്പെടാനുള്ള അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു മാതൃകയാണ് ഇവിടെ നടക്കുന്ന ഈ ഒരു കായികമേള. ആ സ്വപ്നം ഒളിമ്പിക്സിൽ എത്തുക എന്നുള്ളതല്ല, ഒളിമ്പിക്സിൽ പോയിട്ട് മെഡൽ നേടുക എന്നുള്ളതാക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരേ ഒരു കാര്യം, ഞാൻ ഒരു ദിവസം റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ, ഒരു സെഷൻ മിസ് ചെയ്യുകയാണെങ്കിൽ, കള്ളത്തരം പറഞ്ഞ് മാറി നിൽക്കുകയാണെങ്കിൽ, ഈ ലോകത്തിന്റെ കോണിൽ ഒരാളെ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ട്രെയിനിങ് ചെയ്യുന്നുണ്ടാവും.
ഈ മാസം 11 വരെ നടക്കുന്ന കായികമേളയിൽ 24,000 കായിക പ്രതിഭകൾ 39 കായിക ഇനങ്ങളിൽ മത്സരിക്കും. 1,562 സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികളും ഗൾഫ് സ്കൂളുകളിൽ നിന്ന് 50 കുട്ടികളും പങ്കെടുക്കുന്നുണ്ട്. ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതിൽ മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തെ മാതൃകയാക്കണമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. ഓണാഘോഷത്തെ മറ്റു സംസ്ഥാനങ്ങൾ മാതൃകയാക്കണം, ഹരിതചട്ടങ്ങൾ പാലിച്ച് എന്നാൽ പാരമ്പര്യം ചോർന്നു പോകാതെയാണ് കേരളം ഓണം ആഘോഷിച്ചത്. ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ശുചിത്വ മിഷൻ നടത്തിയ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. സ്വച്ഛ് ദിവാലി ശുഭ് ദിവാലി ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിലായിരുന്നു കേന്ദ്രമന്ത്രി കേരളത്തെ പ്രകീർത്തിച്ചത്. അരൂർ തുറവൂർ ദേശീയപാതയിൽ യാത്രാ ദുരിതം തുടരുന്നു. മണിക്കൂറുകൾ നീണ്ടുനിൽക്കുന്ന ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ആലപ്പുഴയിൽ നിന്നും ആകാശവാണി പ്രതിനിധി R. രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
മഴ പെയ്താൽ റോഡ് ചെളിക്കളമായി മാറും, വെയിലായാൽ പൊടിശല്യവും. ദേശീയപാതയിലെ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ദുരിതത്തിന് ഒരു ശമനവുമില്ല. ദേശീയപാതയോരത്തുള്ള ഹോട്ടലുകളടക്കം നിരവധി സ്ഥാപനങ്ങൾ ഇതിനകം അടച്ചുപൂട്ടി. ഉയരപ്പാതയുടെ നിർമ്മാണം അതിവേഗത്തിൽ നടക്കുന്നു എന്നതാണ് ഏക ആശ്വാസം. സർവീസ് റോഡും നടപ്പാതയും ഗതാഗത യോഗ്യമാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന യാത്രാക്കുരുക്കാണ് ഇപ്പോഴും അരൂർ തുറവൂർ പാതയിൽ അനുഭവപ്പെടുന്നത്.
ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്ര ഭരണസമിതി 1.57 കോടി നികുതി കുടിശ്ശിക നൽകണമെന്ന് കേന്ദ്ര GST വകുപ്പ്. കഴിഞ്ഞ 7 വർഷത്തെ കുടിശ്ശിക ഇനത്തിലാണ് തുക നൽകണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയത്. GST വിവിധ ഇളവുകൾ ഉണ്ടെന്നു കാട്ടി ഭരണസമിതി നൽകിയ വിശദീകരണം തള്ളിയാണ് നോട്ടീസ്. അതേസമയം നോട്ടീസിൽ വിശദീകരണം നൽകുമെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഹിന്ദു ഐക്യവേദി കണ്ണൂർ ജില്ലാ കൺവീനറും RSS നേതാവുമായ അശ്വിനികുമാറിനെ കൊലപ്പെടുത്തിയ കേസിൽ NDF പ്രവർത്തകൻ MV മർഷുഖിന് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും. മൂന്നാം പ്രതിയായ മർഷുഖ് കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. 14 NDF പ്രവർത്തകർ പ്രതികളായ കേസിൽ 13 പേരെ വെറുതെ വിട്ടിരുന്നു. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ നടത്തിയ ഭക്ഷ്യമേള ശ്രദ്ധേയമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഇന്ന് ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഇന്ന് നിർമ്മിച്ച് പ്രദർശനത്തിനൊരുക്കിയിരുന്നത്. ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു ഭക്ഷ്യമേളയുടെ പ്രധാന ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. 10 സ്റ്റാളുകളിലായി മത്സരാടിസ്ഥാനത്തിലായിരുന്നു ഭക്ഷ്യമേള.
ഉത്തരാഖണ്ഡിലെ അൽമോഡ ജില്ലയിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 36. 19 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. പൌരിയയിലെ നൈനിദണ്ഡിയിൽ നിന്ന് 55 യാത്രക്കാരുമായി രാംനഗറിലേക്ക് പോവുകയായിരുന്ന ബസ് 200 അടി താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സംസ്ഥാന ഗവർണർ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ആശ്രിതർക്ക് 4 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്തതായും സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ FC ചെന്നൈയിൻ FCയെ നേരിടും. ജംഷഡ്പൂരിൽ രാത്രി 7:30 മത്സരം. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ നിയമപരമായി ചില സങ്കീർണതകളുണ്ടെന്ന് മന്ത്രി P രാജീവ്. പ്രശ്നപരിഹാരത്തിനായി സർക്കാർ ഉടൻ ഉന്നതതല യോഗം വിളിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഭൂമി വാങ്ങി താമസിക്കുന്നവർക്ക് കരമടയ്ക്കാൻ അനുമതി നൽകിയതിലൂടെ ജനങ്ങൾക്കൊപ്പമെന്ന നിലപാടാണ് സർക്കാർ വ്യക്തമാക്കിയതെന്നും ശ്രീ രാജീവ് പറഞ്ഞു. മുനമ്പത്തെ ജനങ്ങൾക്ക് ഭരണഘടനാ അവകാശമുണ്ടെന്നും ഈ അവകാശത്തിനൊപ്പം BJP നിൽക്കുമെന്നും കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ. മാനന്തവാടി സിറോ മലബാർ രൂപത മെത്രാൻ മാർ ജോസ് പെരുന്നേടത്തിനെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനമ്പം ഭൂമി പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. സർക്കാർ ഇക്കാര്യത്തിൽ ഉറച്ച തീരുമാനം എടുക്കണമെന്നും പ്രതിപക്ഷം പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരം തെന്മല റോഡിൽ കരകുളം പാലം ജംഗ്ഷൻ മുതൽ കെൽട്രോൺ ജംഗ്ഷൻ വരെ ഫ്ളൈഓവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാളെ മുതൽ ഏർപ്പെടുത്താനിരുന്ന ഗതാഗത നിയന്ത്രണം 11 മാറ്റി. നെടുമങ്ങാട് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാട് ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങൾക്കാണ് നിയന്ത്രണം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ വ്യോമയാന രംഗത്തെ വിവിധ മേഖലകളിൽ വനിതകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കൽപ്പാത്തി രഥോത്സവം കണക്കിലെടുത്ത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഈ മാസം 20-ാം തീയതിയിലേക്ക് മാറ്റി. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് എറണാകുളത്ത് തുടക്കമായി. സ്കൂൾ കായികമേള ഒളിമ്പിക്സിലേക്കുള്ള ആദ്യ പടിയാണെന്ന് മേളയുടെ ബ്രാൻഡ് അംബാസിഡറും ഒളിമ്പിക് മെഡൽ ജേതാവുമായ PR ശ്രീജേഷ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത, 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ FC ചെന്നൈയിൻ FC പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.